ഉപസംഹാരം. 1858 മുതൽ 1867 വരെയുള്ള 10 ആണ്ടുകാലം ഓക്സ്ഫോർഡിൽ പ്രൊഫസർ ഓഫ് പോയട്രി ആയി സേവനമനുഷ്ഠിക്കാൻ അർണോൾഡിന് സാധിച്ചു. ഈ കാലയളവിലാണ് അർണോൾഡിൻ്റെ വിമർശന പ്രതിഭ പരകോടിയിലെത്തിയത്. ഹോമറിനെ പരിഭാഷപ്പെടുത്തുന്നത് സംബന്ധിച്ചുള്ള അർണോൾഡിയൻ പ്രഭാഷണങ്ങൾ ഇക്കാലത്ത് വെളിച്ചം കണ്ടു. കെൽട്ടിക് സാഹിത്യത്തെ വിശദീകരിക്കുന്ന പ്രഭാഷണങ്ങൾ 1867 പ്രസിദ്ധപ്പെടുത്തി. അർണോൾഡിൻ്റെ കാവ്യദർശത്തെ നിർണയിച്ചത് ഹോമർ, ഡാന്തെ, മിൽട്ടൺ മുതൽ പേരുടെ കാവ്യസൃഷ്ടികളായിരുന്നു. രൂപശില്പം, അവയവ സാമസ്യം, സമഗ്രം മുതലായ ക്ലാസിക്കൽ കാവ്യഗുണങ്ങളിൽ അദ്ദേഹത്തിന് സവിശേഷ പ്രതിപത്തി ഉണ്ടാകാൻ കാരണമിതാണ്. കവിത ജീവിത വിമർശനമാണെന്ന് വിധിക്കാൻ അർണോൾഡിനെ പ്രാപ്തനാക്കിയതും ക്ലാസിസത്തോടുള്ള ആത്മബന്ധം തന്നെ. മഹനീയ ശൈലിക്ക് സ്പഷ്ടമായ നിർവചനം സാധ്യമല്ല, ഹോമറിനെ ചൂണ്ടിക്കാണിക്കുകയേ നിവൃത്തിയുള്ളൂ. അനുഭവ വേദ്യമാണ് മഹനീയ ശൈലി. നാം എന്തുകൊണ്ട് കവിതയെ സ്നേഹിക്കുന്നു? ഇതിനുത്തരം പറയാൻ അർണോൾഡ് അരിസ്റ്റോട്ടലിനെ ശരണം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. നാം എല്ലാം ആഹ്ലാദ തൽപരരാണ്. എല്ലാത്തിലും പ്രതികരണമാണ് ആഹ്ലാദമയമാണ്, കാരണം അവ ജ്ഞാനാത്മകമാണ്. എല്ലാ കലകളും ആനന്ദത്തിനും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൗരന്തിക അനുഭവങ്ങളുടെ സാഹിത്യ ആവിഷ്കാരമോ? അതും ആനന്ദകരമാണ്. ദ മോർ ട്രാജിക് ദ സിറ്റുവേഷൻ, ദ ഡീപ്പർ ബിക്കംസ് ദ എൻജോയ്മെൻറ്റ്. പേജ് 175. ഇംഗ്ലീഷ് സാഹിത്യ വിമർശനത്തിലെ ഒരു പരിഷ്കർത്താവായാണ് സെയിൻസ്ബർഗ് അർണോൾഡിനെ കാണുന്നത്. അർണോൾഡ് ഒരു വലിയ വിമർശകനല്ലെന്ന് അഭിപ്രായമാണ് TS എലിയട്ടിന് ഉള്ളത്. അദ്ദേഹം ഒരു പ്രചാരകനും കച്ചവടക്കാരനും പരസ്യകർത്താവും മാത്രമാണത്രേ. അർണോൾഡ് സ്വയം ഒരു വിമർശകനാകാതെ മറ്റുള്ളവരെ വിമർശന കല അഭ്യസിപ്പിക്കുകയാണ് ചെയ്തതെന്ന് ഹെർബർട്ട് പോൾട്ട് അഭിപ്രായപ്പെട്ടിട്ടുമുള്ളത് സ്മരണീയമാണിവിടെ. തൻ്റെ സാഹിത്യ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു കവിതയുടെ സമ്പൂർണ്ണ പഠനത്തിന് അദ്ദേഹം തയ്യാറായില്ല. ക്ലാസിസത്തിൻ്റെയും ധർമ്മസംഹിതയുടെയും പിൻബലത്തോടെയും അടഞ്ഞ മനസ്സോടെയുമാണ് അദ്ദേഹം സാഹിത്യത്തെ സമീപിച്ചത്. കവിതയും സദാചാരവും തമ്മിലുണ്ടാകേണ്ട പൊരുത്തത്തെക്കുറിച്ചും അദ്ദേഹത്തെ ബോധവാനായിരുന്നു. പക്ഷേ കവിതയിലെ സദാചാരം പ്രകടമായിരിക്കരുതെന്ന് അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു. സദാചാര കമ്പം മൂലം കാൽപ്പനിക കവിതയെ പുറന്തള്ളുകയാണ് അദ്ദേഹം ചെയ്തത്. മുൻവിധികളും വ്യക്തിപരമോ സദാചാരപരമോ ആയ ഇഷ്ടാനിഷ്ടങ്ങളും അർണോൾഡിൻ്റെ വിമർശനത്തെ ഒരളവോളം തരം താഴ്ത്തി ഉണ്ടെന്ന് പറയാതെ നിവൃത്തിയില്ല. 29. വാൾട്ട് പേറ്റർ. വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ അസ്തമയ ദശയെ പ്രതിനിധീകരിക്കുന്ന വിമർശകനാണ് വാൾട്ട് പേറ്റർ. അർണോൾഡിൻ്റെ എതിർദ്വീപമാണ് പേറ്റർ. സദാചാരവാദിയായിരുന്ന അർണോൾഡ് കല ജീവിതത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിച്ചപ്പോൾ കല കലയ്ക്ക് വേണ്ടിയാണെന്ന് പേറ്റർ വിശ്വസിച്ചു. അർണോൾഡ് വസ്തുനിഷ്ഠത്തിലൂന്നിയ വിമർശകനായിരുന്നു. പേറ്ററുടെ സമീപനം കാൽപ്പനികവും പ്രതീകാത്മകവുമായിരുന്നു. സൗന്ദര്യ തത്വത്തിലാണ് പേറ്റർ വിശ്വാസമർപ്പിച്ചത്. ശുദ്ധ കലാവാദത്തിൻ്റെ പ്രചാരകനായി വേണം പേറ്ററെ നാം വിലയിരുത്തുക. രചനകൾ. വാൾട്ടർ പേറ്ററുടെ മുഖ്യ രചനകൾ താഴെ പറയുന്നവയാണ്. 1. സ്റ്റഡീസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ റെനസൻസ്, 1873. 2. മെരിയസ് ദ എപ്പിക്യൂറിയൻ, 1885. 3. അപ്രീസിയേഷൻ, 1889. 4. പ്ലേറ്റോ ആൻഡ് പ്ലേറ്റോണിസം, 1893. നവോത്ഥാന കാലത്തിൻ്റെ പ്രതിനിധികളായ ഏതാനും എഴുത്തുകാരെ പറ്റി എഴുതിയ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് ആദ്യം സൂചിപ്പിച്ച ഗ്രന്ഥം. ലിയനാർഡോ ഡാവിഞ്ചി, മൈക്കൽ ആഞ്ചലോ എന്നിവരെ സംബന്ധിച്ചെഴുതിയ ശ്രദ്ധാർഹമായ ലേഖനങ്ങളെ ഈ ഗ്രന്ഥത്തെ അനശ്വരമാക്കുന്നു. ജന്മനാ കലാകാരനായ ഒരാളെ അവതരിപ്പിക്കുകയാണ് മരിയസ് ദ എപ്പിക്യൂരിയൻ എന്ന കൃതിയിൽ. മരിയസ് ഒരു പ്രതീകമാണ്, കലാകാരൻ്റെ പ്രതീകം. കലാകാരൻ്റെ ആത്മീയ വശമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പേറ്ററുടെ ദൈക്ഷണികമായ എപ്പിക്യൂരിയസിൻ്റെ ആവിഷ്കരണമാണ് പ്രസ്തുത രചനയിൽ ദൃശ്യമാകുന്നത്. പേജ് 176. ഏതാനും പ്രതീത്യാത്മക ലേഖനങ്ങളുടെ സമാഹാരമാണ് അപ്രിസിയേഷൻ. ബേർഡ്സ്വർത്ത്, കോളറിഡ്ജ്, ലാംപ് മുതലായ കുറേ റൊമാൻറ്റിസിസ്റ്റുകളുടെ ആസ്വാദനമാണ് ഇവിടെ നാം കാണുക. ഓൺ സ്റ്റൈൽ എന്ന പ്രഖ്യാത ലേഖനമാണ് പ്രസ്തുത ഗ്രന്ഥത്തിലെ ഒന്നാമത്തെ ഇനം. പ്ലേറ്റോയെക്കുറിച്ചുള്ള പഠനമാണ് പ്ലേറ്റോയും പ്ലേറ്റോണിസവും എന്ന കൃതിയുടെ ഉള്ളടക്കം. കല കലയ്ക്ക് വേണ്ടി. സൗന്ദര്യ ആരാധനമാണ് ജീവിത ലക്ഷ്യം എന്ന് വിശ്വസിക്കുന്നവരുടെ മുദ്രാവാക്യമാണ് കല കലയ്ക്ക് വേണ്ടി. ശുദ്ധകലാവാദം അഥവാ ലാവണ്യവാദം എന്നറിയപ്പെടുന്ന വിശ്വാസ പദ്ധതിയുടെ പ്രവാചകന്മാരിൽ പ്രമുഖനാണ് പേറ്റർ. കലയ്ക്ക് സദാചാരവുമായി സംബന്ധമില്ല. സൗന്ദര്യം വിതയ്ക്കുകയും സൗന്ദര്യാനന്ദം കൊയ്യുകയുമാണ് കലയുടെ ധർമ്മം. ജീവിതം ഹ്രസ്വമാണ്, മരണത്തിൻ്റെ നിഴലിലാണ് മനുഷ്യർ ജീവിക്കുന്നത്. അതുകൊണ്ട് ആഹ്ലാദ ദവിന ഗ്രാവനാവുക, സൗന്ദര്യത്തിൽ നിന്നുമാണ് ആഹ്ലാദമുണ്ടാകുന്നത്. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമാണ് ശുദ്ധകലാവാദം ഇംഗ്ലണ്ടിൽ ആധിപത്യം പുലർത്തിയത്. അല്പായുസായിപ്പോയ ഒരു പ്രസ്ഥാനമായിരുന്നു അത്. ഇംഗ്ലീഷുകാരൻ്റെ പ്രായോഗിക ബുദ്ധി കാരണം സൗന്ദര്യവാദം ഇംഗ്ലണ്ടിൽ തഴച്ചു വളർന്നില്ല. ഓസ്കാർ വൈൽഡിനെ പോലുള്ള ശുദ്ധകലാവാദികളുടെ സദാചാരവിരുദ്ധമായ ജീവിതം സൗന്ദര്യവാദത്തിൻ്റെ വാണിജ്യം മൂലം തകർത്തു കളഞ്ഞു. 1830-കളിൽ ഫ്രാൻസിലാണ് ശുദ്ധകലാവാദം അങ്കുരിച്ചത്. ഗ്വാദിയർ, ബോദ്ലെയർ, ഫ്ലോബർ മുതലായ ഫ്രഞ്ച് എഴുത്തുകാർ ശുദ്ധകലയുടെ പ്രയോക്താക്കളായി അറിയപ്പെടുന്നു. ഫ്രഞ്ച് ഈസ്തറ്റിക് മൂവ്മെൻറ്റിൻ്റെ പിതാവ് ഗ്വാദിയറാണ്. അദ്ദേഹത്തിൻ്റെ കവിതകൾ സൗന്ദര്യ പൂജകളാണെന്ന് പറയാം. സൗന്ദര്യ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളുടെ അനുഷ്ഠാനം ബോദ്ലെയറുടെ കവിതയിൽ കാണാം. കല പ്രകൃതിയെയല്ല, പ്രകൃതി കലയെയാണ് അനുഗമിക്കുന്നതെന്ന് ഓസ്കാർ വൈൽഡ് അഭിപ്രായപ്പെടുന്നുണ്ട്. കലയെ സദാചാരത്തോടന്വയിച്ച അർണോൾഡ്, റസ്കിൻ, കാർലൽ മുതൽപേരെ ഓസ്കാർ വൈൽഡ് വിമർശിക്കുന്നു. ഇംഗ്ലണ്ടിലെ ശുദ്ധകലാവാദികളിൽ പ്രമുഖർ 3 പേരാണ്: വിസ്ലർ, ഓസ്കാർ വൈൽഡ്, വാൾട്ടർ പെറ്റർ. ധർമാത്മകമായ പരിഗണനകളിൽ നിന്നും കല മുക്തമാകണമെന്നിവർ വാദിച്ചു. കലയുടെ പ്രപഞ്ചത്തിൽ വിലക്കപ്പെട്ട കനികൾ ഇല്ല. ഐന്ദ്രിയബോധം പ്രദാനം ചെയ്യുകയാണ് കലയുടെ ധർമ്മം. ഉള്ളടക്കത്തേക്കാൾ പ്രാധാന്യം രൂപത്തിനാണെന്ന് സൗന്ദര്യവാദികൾ വിശ്വസിച്ചു. 18-ാം നൂറ്റാണ്ടിൽ തന്നെ ചില എഴുത്തുകാർ രൂപത്തിനാണ്, ആവിഷ്കരണത്തിനാണ് കലയിൽ പ്രാമുഖ്യം എന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഓൺ സ്റ്റൈൽ എന്ന പ്രബന്ധത്തിൽ പീറ്റർ കലയിലുള്ള പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തിന്മയാണ് സുന്ദരമെന്ന് പറഞ്ഞ ബോദ്ലെയറെ ഓർക്കുക. നന്മതിന്മകളുടെ പ്രശ്നം കലയെ സ്പർശിക്കുന്നില്ലെന്നാണ് ലാവണ്യവാദികൾ പ്രസ്താവിക്കുന്നത്. ഒരു പുസ്തകവും ഒരു കാലത്തും സദാചാരപരമോ സദാചാര വിരുദ്ധമോ ഇരുന്നിട്ടില്ലെന്നാണ് ഓസ്കാർ വൈൽഡ് വാദിക്കുന്നത്. ഒരു പുസ്തകം നന്നായോ ചീത്തയായോ എന്ന് എഴുതപ്പെട്ടതാണെന്ന് വരാം. പ്രകൃതിയിലും കലയിലുമുള്ള ലാവണ്യത്തെ ഫ്ലോബർ ആരാധിക്കുന്നു. ലാവണ്യവാദത്തിൻ്റെ ഫ്രഞ്ച് ഭാഷയിലെ അപ്പോസ്തലനായിരുന്നു ഫ്ലോബർ. ഇംഗ്ലീഷ് സ്വിൻബേണിൻ്റെ പോയംസ് ആൻഡ് ബല്ലാഡ്സ് ലാവണ്യവാദത്തിന് നാന്ദി കുറിച്ച കൃതിയായി കണക്കാക്കപ്പെടുന്നു. ഐന്ദ്രിയ സൗന്ദര്യത്തിൻ്റെ ആകാശങ്ങളാണ് അതിലുള്ളത്. സദാചാരവാദികൾ സ്വിൻബേണിനെ രൂക്ഷമായി വിമർശിക്കുകയുണ്ടായി. പക്ഷേ അക്കാലത്തെ തരുണ മനസ്സുകളെ സ്വിൻബേണിൻ്റെ കവിതകൾ കുറിച്ചൊന്നുമല്ല വശീകരിച്ചത്. ചിത്രകാരനായ വിസ്ലറയായിരുന്നു ഇംഗ്ലീഷ് ലാവണ്യവാദത്തിൻ്റെ മുന്നണി പടയാളി. സൗന്ദര്യ പ്രസരണത്തിനുള്ള ദക്ഷതയിലാണ് കലാവസ്തുവിൻ്റെ മുഖമുദ്രയെന്ന് വിസ്ലർ പ്രഖ്യാപിച്ചു. സദാചാരവും ഉപയോഗിതവുമായ കലാമാനദണ്ഡങ്ങളല്ല, മനസ്സിൽ അവശേഷിക്കപ്പെടുന്ന സൗന്ദര്യമുദ്രകൾ കൊണ്ടാണ് ഒരു കലാസൃഷ്ടി വിലയിരുത്തപ്പെടുത്തേണ്ടതെന്ന് പീറ്റർ വാദിക്കുന്നുണ്ട്. സ്വന്തം സമുദ്രകൾ രേഖപ്പെടുത്തുകയും ആഹ്ലാദം ആവിഷ്കരിക്കുകയുമാണ് നിരൂപകൻ ചെയ്യേണ്ടത്. പീറ്ററുടെ അഭിപ്രായത്തിൽ നിയമങ്ങളും ലക്ഷണങ്ങളും സിദ്ധാന്തങ്ങളും സാഹിത്യ പഠനത്തിൽ അസംഗതമാണ്. സ്വമനസ്സിൽ പതിഞ്ഞ മുദ്രകളെ മാത്രമേ വിമർശകൻ മാനദണ്ഡമാക്കേണ്ടതുള്ളൂ. ഇതര മാനദണ്ഡങ്ങൾ കലാബാഹ്യമാകുന്നു. പ്രിഫേസ് ദ ഹിസ്റ്ററി ഓഫ് റെസൊണൻസിലും അതിൻ്റെ തന്നെ ഉപസംഹാരത്തിലും സ്വന്തം ലാവണ്യവാദം പീറ്റർ സ്പഷ്ടമായി അവതരിപ്പിക്കുന്നുണ്ട്. സൗന്ദര്യ നിർവചനമാണ് നിരൂപകൻ്റെ കർത്തവ്യം. സൗന്ദര്യത്തിൻ്റെ അധിഷ്ഠാനത്തെയും പ്രതിഥിയെയും കുറിച്ചുമുള്ള സൈദ്ധാന്തിക പ്രശ്നങ്ങൾ അയാളെ അലട്ടേണ്ടതില്ല. ഒരു പുസ്തകം എന്തുകൊണ്ടാണ് നമ്മിൽ സൗന്ദര്യ സമുദ്രകൾ ഉളവാക്കിയതെന്ന് തിരിച്ചറിയുകയാണ് വിമർശകൻ്റെ ജോലി. ഒരു കലാസൃഷ്ടിയുടെ വൈശിഷ്ട്യം അഥവാ സൗന്ദര്യം സ്വയം അനുഭവിക്കുകയാണ് വിമർശകൻ ആദ്യമായി ചെയ്യേണ്ടത്. കലാസൃഷ്ടിയുടെ ഇതര ഘടകങ്ങളിൽ നിന്നും സൗന്ദര്യത്തെ അതിൻ്റെ സ്രോതസ്സുകളുടെയും വേർതിരിച്ചറിയുകയും വേണം അയാൾ. മറ്റുള്ളവർക്കു വേണ്ടി സ്വന്തം സൗന്ദര്യാനുഭവം ആനന്ദാനുഭവം രേഖപ്പെടുത്തുന്നതോടെ വിമർശൻ കൃതാർത്ഥനാകുന്നു. വാൾട്ടർ പീറ്റർ നൈമിഷിക ആഹ്ലാദങ്ങൾക്കാണ് സ്ഥാനം നൽകുന്നത്. ആത്യന്തിക ലക്ഷ്യങ്ങളെ അദ്ദേഹം നിരാകരിക്കുന്നു. ഉദ്ബോധനം കവിതയുടെ ധർമ്മമല്ല. പരുഷ യഥാർത്ഥ്യങ്ങളിൽ നിന്ന് ചിന്തകളെ മോചിപ്പിക്കുകയാണ് കവിത. നിമിഷങ്ങളെ ആഹ്ലാദമയമാക്കുകയാണ് കവിത. ജീവിതം എത്രയോ രമ്യം, എത്രയോ ക്ഷണികവും. ക്ഷണിക ജന്മത്തെ സിദ്ധാന്ത നിർഭരമാക്കുകയല്ല നാം ചെയ്യേണ്ടത്, മറിച്ച് ക്ഷണങ്ങളുടെ മാധുര്യം, ആനന്ദം, സൗന്ദര്യം ആസ്വദിക്കുന്നതിനാണ് തുനിയേണ്ടത്. പ്രകൃതിയിലും കലയിലും നിലീനമായ സൗന്ദര്യാനുഭവങ്ങളുടെ ആസ്വാദനത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത്.